പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും കയ്യിലെടുത്ത് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 2013 ആണ്ടിൽ 89-ാമത് കുമ്പനാട് കൺവെൻഷന്, ജനറൽ കൺവെൻഷന് വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ 1-ാമത്തെ ക്വാർട്ടർ കഴിഞ്ഞ് 2-ാമത്തെ ക്വാർട്ടറിലേക്ക് പ്രവേശിക്കുമ്പോൾ 1925-ാം ആണ്ട്. ആ വർഷങ്ങളിൽ തിരുവിതാംകൂറിൽ സ്പിരിച്വൽ റിവൈവൽസ് ഉണ്ടായി. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിൽ മുത്തമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശി, മഹാകവി കെ വി സൈമൺ സാർ എന്നിവർ ആദ്യ ക്വാർട്ടറിൽ നടത്തിയ പ്രസംഗങ്ങളിൽ വലിയ ഉണർവുണ്ടാകുകയും അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ചാറൽ മഴയെന്ന് ബൈബിൾ വായിക്കുന്നത് പോലെ അതിൻ്റെ പിന്നാലെ പെന്തക്കോസ്തിൻ്റെ മഴ പെയ്തിറങ്ങാനിടയായി. അങ്ങനെ 1925-കൾക്ക് ശേഷം ഈ ഭാഗങ്ങളിൽ നിരവധി പ്രാർത്ഥനാ കൂട്ടങ്ങളും ഉണർവ് സംഘങ്ങളും രൂപം കൊണ്ടു. അത് ഒന്നിച്ചു ചേർന്ന് ഒരു സഭയായി. ആ സഭയുടെ പ്രത്യേകത, 1947 വരെ ഇന്ത്യയിൽ വെള്ളക്കാരുടെ ഭരണം നടക്കുമ്പോൾ പല സഭകളുടെയും പ്രവർത്തനങ്ങളിൽ വെള്ളക്കാരായ മിഷണറിമാര് നേതൃത്വം നൽകുകയും സഹായം ചെയ്യുകയും ചെയ്തു വരുന്ന കാലത്ത് ഇന്ത്യയിലെ സഭ ഇന്ത്യക്കാർ ഭരിക്കണമെന്നും ഇന്ത്യയിലെ സഭയ്ക്ക് വിദേശ മിഷണറിമാരുടെ ഭരണം വേണ്ട എന്നും ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ്. അന്ന് തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായി നിൽക്കുമ്പോൾ, സ്വാതന്ത്ര്യമുണ്ടായപ്പോൾ പോലും സർ സിപിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിനെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് വേർതിരിച്ച് ഒറ്റപ്പെട്ട ഒരു രാജ്യമാക്കി തീർക്കണം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ പോലും ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്ന് പേര് സ്വീകരിച്ച് ഇന്ത്യയെ ഒരു രാജ്യമായി കണ്ടുകൊണ്ട് ഇന്ത്യയിലെ സഭയ്ക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ആളുകൾ നേതൃത്വം നൽകുകയും ഇന്ത്യയിൽ തന്നെ അതിനുള്ള പണം ദൈവം തരുമെന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ്. എന്താണ് വിശ്വാസം? വിദേശ മിഷനുകൾ അന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന പാസ്റ്റർമാർക്ക് ശമ്പളം നൽകിയിരുന്നു. 1930-ൽ കൊടുത്തിരുന്ന ശമ്പളം 5 രൂപയായിരുന്നു. അന്നൊരു സ്കൂൾ അധ്യാപകനും ശമ്പളം 5 രൂപയാണ്. 5 രൂപ ശമ്പളം വലിയൊരു ശമ്പളമാണെന്ന്, അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഈ നാട്ടിലുള്ളപ്പോൾ IPC യുടെ പ്രാരംഭ പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ ശമ്പളം വാങ്ങി പ്രവർത്തിക്കുകയില്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. 89 വർഷമായപ്പോഴും ഇപ്പോഴും ശമ്പളം വാങ്ങുന്നവര് IPC യുടെ ഭരണസമിതിയിലില്ല, സഭയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരില്ല. എന്നും വോളണ്ടിയേഴ്സാണ്, സ്വമേധാ പ്രവർത്തകരാണ്. IPC യുടെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ, ഇവിടെയുള്ള കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിക്കോ, ഔദ്യോഗിക ഭാരവാഹികൾക്കോ, സെൻട്രൽ പാസ്റ്റർമാർക്കോ ഒന്നും ശമ്പളമില്ല. ഇന്നും ഇത്രയും വർഷങ്ങളായിട്ടും, കാരണം പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃക അതാണ്, വിശ്വാസ സേവനം. പരാജയപ്പെടുമെന്ന് പലരും പറഞ്ഞു, ഒരുപാട് പട്ടിണി കടന്നു. പാസ്റ്റർ TS എബ്രഹാമിൻ്റെ പിതാവ് പാസ്റ്റർ KE എബ്രഹാം, അദ്ദേഹം ഇവിടെ വന്ന് കൂലിക്ക് വാങ്ങി ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ പെന്തക്കോസ്തിൻ്റെ ആദ്യം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെയുള്ള പ്രൈമറി സ്കൂളിൽ, വട്ടക്കോട്ടാൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയായിട്ട് അദ്ദേഹം സ്കൂളിൽ ചെന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് ബോധം കെട്ട് വീണ അനുഭവമുണ്ട്. ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അനുഭവം മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പോയി പ്രവർത്തിച്ച കർത്തൃദാസന്മാരന്ന് പട്ടിണിക്ക് വേണ്ടി തയ്യാറായി പോയവരാണ്. പൊതുവേ കേരളത്തിൽ അന്ന് പട്ടിണിയുടെ കാലമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലം ലോകം മുഴുവൻ ദാരിദ്ര്യമുണ്ടായ കാലമാണ്. അക്കാലത്ത് IPCയുടെ ശുശ്രൂഷകന്മാർ പല ഗ്രാമങ്ങളിൽ പോയി കൂലിക്ക് വാങ്ങിയ വീടുകളിൽ പാർത്ത് ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആഹാരം കഴിക്കാൻ ഒക്കുന്നത്. ബാക്കി ദിവസങ്ങൾ പട്ടിണിയാണ്. അവരുടെ മക്കൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും തന്നെ ഈ മാർഗം വിട്ട് പിന്മാറിപ്പോയില്ല. IPCയുടെ രജിസ്ട്രേഷൻ നടക്കുമ്പോഴുണ്ടായ ആദ്യത്തെ പ്രസിഡന്റ് പാസ്റ്റർ PM സാമുവേലാണ്. അദ്ദേഹം ആന്ധ്രായി പോയി IPCയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്ന് മരിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മരിച്ചിട്ട് സ്വന്തം കൈകൊണ്ട് കുഴി വെട്ടി അടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരാളുടെ കാര്യമല്ല ഇത് പറയുന്നത്. അന്നത്തെ ചരിത്രം പഠിച്ചു നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാർ അവരുടെ അകത്ത് തെളിഞ്ഞു കിട്ടിയ വിശ്വാസത്തിനു വേണ്ടി ചോര കൊടുത്ത് നീര് കൊടുത്ത് ദാരിദ്ര്യം അനുഭവിച്ച് ത്യാഗം സഹിച്ച് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് IPC സഭ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. മലങ്കരയിൽ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം പറയാം. മഹാകവി KV സൈമൺ സാറും മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശിയും പാസ്റ്റർ KE അബ്രഹാം എല്ലാം പമ്പാ നദിയുടെ തീരത്ത് ജനിച്ചു വളർന്നവരാണ്. പമ്പാ നദി ചെന്ന് ചേർന്ന 1st century AD 52 പമ്പാ നദി ചെന്ന് കടലിൽ ചേർന്ന സ്ഥലമാണ് നെൽക്കിണ്ട. നെൽക്കിണ്ട എന്ന സ്ഥലത്താണ് സെയിൻറ് തോമസ് സുവിശേഷവുമായി എത്തിയത്. നെൽക്കിണ്ടയാണ് പിന്നീട് നകന്ന് നരണമായി മാറിയത്. അവിടം വരെ കടലായിരുന്നു, കടൽ കയറി കിടക്കയായിരുന്നു. ആ നദിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് നമ്മളോട്. ആ നദിയുടെ പതന സ്ഥലത്ത് സുവിശേഷം കൊണ്ട് AD 52 എന്തിന് സെയിൻറ് തോമസ് വന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അറിയപ്പെട്ട ലോകമല്ല. റോമൻ സാമ്രാജ്യമുള്ള ഇടത്തായിരുന്നു ആദ്യ അപ്പോസ്തലന്മാർ പോയി പ്രവർത്തിച്ചത്. അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായി മരിച്ചത് അവിടെയാണ്. എന്നാൽ സാമ്രാജ്യത്തിന്റെ വെളിയിലുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം കേരളത്തിലായിരുന്നു. അന്നത്തെ ചരിത്ര രേഖകൾ അത് സാക്ഷിക്കുന്നുണ്ട്. അന്നത്തെ കൃതികളിൽ അത് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് എഴുതിയ സംഘകാലത്ത് എഴുതി വച്ചിരിക്കുന്ന 400 എന്ന കൃതികളിൽ മുസിരിസ് പട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള തുറമുഖ പട്ടണം എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലിനി ദ എൽഡർ എന്നു പേരുള്ള ചരിത്രകാരൻ ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അംബാസഡറായി ദക്ഷിണേന്ത്യയിലെ ഒരു രാജാവിൻ്റെ സദസ്സിൽ വന്ന് പാർത്ത ഒരാളാണ്. അദ്ദേഹം എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, ചെങ്കടൽ തീരത്തു നിന്ന് 40 ദിവസം പായ്ക്കപ്പലിൽ യാത്ര ചെയ്താൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോട് മുസിരിസിൽ വന്നു ചേരാം. അക്കാലത്ത് തന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു ചരിത്ര ഗ്രന്ഥമുണ്ട്, പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്നാണ് അതിൻ്റെ പേര്. അജ്ഞാതനായ ഒരു സഞ്ചാരി എഴുതിയ ചരിത്രമാണ്. അതിനകത്തും എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള രണ്ട് തുറമുഖ പട്ടണങ്ങൾ മുസിരിസും നെൽക്കിണ്ടയുമാണ്. മുസിരിസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരാണ്. എന്തിനാണ് 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തനെ ഇവിടേക്ക് മാത്രം വിട്ടത്? എന്തുകൊണ്ട് ബർമയിൽ വിട്ടില്ല? എന്തുകൊണ്ട് ജമ്മു കാശ്മീരിലോ രാജസ്ഥാനിലോ ബംഗാളിലോ വിട്ടില്ല? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ തീരത്ത് വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് ഈ കേരളത്തിൽ ഒരു സമൂഹത്തെ നിലനിർത്തിയത്? ദൈവത്തിന് പ്രത്യേകം ഉദ്ദേശമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യ രാജ്യത്തിന് വെളിച്ചം കൊടുക്കുവാൻ ദൈവം കത്തിച്ച വിളക്കാണ് കേരളത്തിലെ സഭ. ചിലപ്പോൾ അത് മങ്ങിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ എന്തിനാണ് അവരിവിടെ നിലനിൽക്കുന്നത് തിരിച്ചറിയാതെ മറ്റു ലൗകിക കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്തെല്ലാം നവീകരണം അയച്ച്, ഉണർവുകൾ അയച്ച് സഭയുടെ നാഥൻ സഭയെ ശക്തിപ്പെടുത്തി. അങ്ങനെയുണ്ടായ ഉണർവിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന് ഒരു ദൈവിക നിയോഗമുണ്ട്. ആ ദൈവിക നിയോഗം യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുക. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ചെറിയൊരു ശതമാനം, 3% കേരളത്തിൽ മനുഷ്യരുള്ളെങ്കിലും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ 16% ആളുകൾ കേരളീയരാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% ഉള്ളൂ കേരളത്തിൽ പാർക്കുന്നവർ. പക്ഷെ വിദേശത്ത് പോയ ഇന്ത്യക്കാരെ എടുത്താൽ 16% കേരളീയരാ. എന്തിനാണ് ഈ കേരളീയരെ ഇങ്ങനെ ചതറിച്ചത്? അവർ പോയ സ്ഥലത്തെല്ലാം, കുവൈറ്റിൽ പോയാലും ദുബായിൽ പോയാലും ന്യൂയോർക്കിൽ പോയാലും യു കെയിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും അവരുടെ എല്ലാം പെട്ടിക്കകത്ത് ഒരു പുസ്തകം കൂടെ എടുത്തു വെക്കും. അവരുടെ കയ്യിൽ ആത്മീയത്തിൻ്റെ ഒരു വിളക്കും കൊണ്ടാണ് അവർ പോകുന്നത്. അവർ പാസ്റ്റർമാരല്ല, അവർ ജോലിക്ക് പോകുന്ന വിശ്വാസികൾ. അവർ ചെന്നിടത്തെല്ലാം അവർ പ്രാർത്ഥനക്കൂട്ടങ്ങൾ തുടങ്ങി. പ്രാർത്ഥനക്കൂട്ടങ്ങളെല്ലാം സഭകളായി. ഇന്ത്യക്ക് വെളിയിൽ മിക്ക രാജ്യങ്ങളിലും IPSC സഭകളുണ്ടാകാൻ കാരണം ഇങ്ങനെ പോയ ആളുകൾ ചെന്ന് തുടങ്ങിയ പ്രാർത്ഥനാ കൂട്ടങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അവരവിടെ വിശ്വസ്തയോടെ നിന്ന് പ്രതികൂല സാഹചര്യങ്ങൾ എന്താ കാരണം? ദൈവത്തിനൊരു പർപ്പസുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിനെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമുക്ക് കിട്ടിയ നന്മകൾ നമുക്ക് വേണ്ടി കൂട്ടിവയ്ക്കുവാനല്ല, നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ ആർഭാടത്തിൽ ജീവിക്കുവാനല്ല, നമുക്ക് കിട്ടിയ സൗകര്യങ്ങൾ ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. ആത്മാക്കളെ നേടേണ്ടതിന്, ദുഃഖിതരെ ആശ്വസിപ്പിക്കേണ്ടതിന്, ദരിദ്രരെ സഹായിക്കേണ്ടതിന് ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സെയിന്റ് തോമസ് ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചെന്ന് മാത്രമല്ല, തൻ്റെ രക്തം ദക്ഷിണേന്ത്യയിൽ ചിന്തി തൻ്റെ ജീവൻ ഇവിടെ വെച്ചു. ശത്രുക്കൾ പുറകിൽ നിന്ന് വന്ന് ശൂലം കൊണ്ട് കുത്തി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. തിരിച്ചു പോകാൻ വന്നതല്ല, ഇവിടുന്ന് യാത്രയായി പോവാങ്ങാൻ വന്നതല്ല, ജീവൻ കൊടുക്കാൻ വന്നതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നു. അതിൻ്റെ റിസൾട്ട് എൻ്റെ റിസൾട്ട് വെച്ചാണ് പർപ്പസ് അറിയുന്നത്. അതിൻ്റെ എൻ്റെ റിസൾട്ട് ഇപ്പോഴത്തെ ഒരു റിസൾട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകൾ. അതിങ്ങനെ കൈമാറി വന്ന ദീപശിഖയുമായിട്ട് ഈ തലമുറയിൽ നിൽക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. സ്നാപക യോഹന്നാൻ ഉണർവ് ആരംഭിച്ച് യോർദാൻ നദിയുടെ തീരത്ത് അവിടെ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് അഹങ്കരിക്കരുത്. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉണ്ടാക്കാൻ ദൈവത്തിനു കഴിയും. സെയിന്റ് തോമസ് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് ജനത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. എന്താ കാര്യം? ഏത് വിധത്തിലും ദൈവത്തിന്റെ പർപ്പസ് ദൈവം നിറവേറ്റും. നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം ക്രൈസ്റ്റ് ഈസ് ഓൾ, എല്ലാം ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1:18 പറയുന്നു, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. അവൻ സകലത്തിലും മുമ്പനാകേണ്ടതിന് ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവനുമാകുന്നു. ഒറ്റ വാക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ, അവൻ സകലത്തിനും മുമ്പനാകേണ്ടതിന്. പഴയ നിയമത്തിൽ മോശ ഉയർപ്പിച്ച്, പക്ഷേ അത് തേജസ്കരിക്കപ്പെട്ട ശരീരമല്ല. അന്റെ ക്രൈസ്തു മരിക്കുമ്പോൾ മോശ വന്ന് വീണ്ടും മരിക്കും. പഴയ നിയമത്തിലാകട്ടെ, പുതിയ നിയമത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു. ആരൊക്കെ ഉയർത്തെഴുന്നേറ്റെങ്കിലും അവരാരുമല്ല ഒന്നാമത് ഉയർത്തെഴുന്നേറ്റത്. എന്താ കാര്യം? എല്ലാറ്റിലും മുമ്പരാകേണ്ടത് ക്രിസ്തുവാണ്. അതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റവരെല്ലാം വീണ്ടും മരിക്കുന്ന ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റത്. യേശു ക്രിസ്തുവാണ് തേജസ്സിന്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റത്. എന്താ കാര്യം? അവൻ സകലത്തിനും മുമ്പനാകണം, അവൻ രണ്ടാമനാകത്തില്ല. ഇവിടെ കൂടി വന്ന ഇടത്ത് യേശു ക്രിസ്തുവാണ് മുൻപൻ. നിന്റെ സഭയിൽ ക്രിസ്തുവായിരിക്കണം ഒന്നാമൻ. ഐ പി സിയുടെ തലവൻ യേശു ക്രിസ്തുവാണ്. ഐ പി സിയുടെ ഒന്നാമൻ യേശു ക്രിസ്തുവാണ്. സകലത്തിലും അവൻ മുമ്പനാണ്. അവനെ മുമ്പിൽ നിർത്തിയാൽ അതിൻ്റെ പുറകെ നിന്റെ കാര്യങ്ങൾ നടന്നുകൊള്ളും. അവൻ്റെ സ്ഥാനം ആർക്കും അപഹരിക്കാൻ കഴിയയില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. കർത്താവേ, നിനക്ക് തുല്യൻ ആരുമില്ല. അവനാണ് സകലത്തിലും മുമ്പൻ, അവനാണ് ആരംഭം, അവനാണ് തല. സഭയുടെ തല അവനാണ്. സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു സ്നേഹിച്ചു. യേശു ക്രിസ്തു സ്നേഹിച്ച സഭ, ആ സഭയെ ഞാൻ സ്നേഹിക്കുന്നു. പല കുറ്റങ്ങൾ പറയാനുണ്ടായിരിക്കാം, പലർക്കും വിരൽ ചൂണ്ടി പലതും പറയാനുണ്ടായിരിക്കാം, പക്ഷേ നിന്നെ ദൈവമാക്കി വെച്ച സഭയെ നീ സ്നേഹിക്കണം. നിന്റെ സഭയെ നീ സ്നേഹിക്കണം. കാരണം യേശു ക്രിസ്തു ജീവൻ കൊടുത്ത് സ്നേഹിച്ച സഭയാണിത്. എത്രവർക്കും മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? യേശു ക്രിസ്തു ജീവൻ കൊടുത്ത് സ്നേഹിച്ച സഭയെ നീ സ്നേഹിക്കണം. ദൈവം നിന്നെ ആക്കി വെച്ച സഭയെ നീ സ്നേഹിക്കണം. അവനാണ് തല, അവനാണ് സഭയുടെ തല, അവനാണ് നിന്റെ തല. അവനെ മുമ്പിൽ നിർത്തിക്കോ. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം കേട്ട് വിശ്വസിച്ച് വന്നാൽ എന്തു കിട്ടും? എന്നാൽ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാർഗത്തിൽ ചേർന്നാൽ എന്തു കിട്ടും? അമേരിക്കയിൽ പോകാനൊക്കുമോ? ഗൾഫിൽ പോകാനൊക്കുമോ? വണ്ടി വാങ്ങാനൊക്കുമോ? കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊക്കുമോ? എന്തു കിട്ടും ഞങ്ങൾക്ക്? എന്നെ മറുപടി ഞാൻ പറയാം, സുവിശേഷം പ്രസംഗിക്കുന്ന വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടും. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടും. ക്രിസ്തുവാണ് എല്ലാം, അവനാണ് സകലവും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? ക്രിസ്തുവിനെ കിട്ടുന്നവൻ എല്ലാം കിട്ടുന്നു. ക്രിസ്തുവാണ് എല്ലാം. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ഭാഗ്യം. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്ത്. ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വന്നാൽ അത് നിൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരമാണ്, അഭിവൃദ്ധിയാണ്, ശക്തിപ്പെടുത്തി നിന്നെ കൈപിടിച്ച് നടത്തുവാൻ അവൻ ശക്തനാണ്. അവൻ നിന്നെ കൈവിടത്തില്ല. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ ആരംഭ യോഗത്തിൽ, ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ക്രൈസ്റ്റ് ഈസ് ഓൾ, ക്രിസ്തുവാണ് എല്ലാം. എല്ലാവരും ദൈവസ്നേഹം എഴുന്നേറ്റ് നിൽക്കാം. In the name of the Father and of the Son and of the Holy Spirit, I declare that 89th General Convention of the Indian Pentecostal Church of God is being inaugurated for the glory of God. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 89th ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ
ഞാനിവിടെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ. പ്രിയ കർത്താവേ, ഈ കൺവെൻഷൻ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് മുതൽ അവസാന ദിവസം വരെയും അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമം ഇവിടെ ഉയർത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ജനങ്ങൾ കാണട്ടെ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദൈവസ്നേഹിക്കാം. ആണ്ടുതോറും ഇവിടെയുള്ള ചുറ്റുപാടുള്ള ജനങ്ങൾ തരുന്ന എല്ലാ സഹകരണത്തിനും നന്ദി. ഇങ്ങനെ കൺവെൻഷൻ നടക്കുമ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്, എങ്കിലും വളരെ സഹിഷ്ണുതയോടെ ഞങ്ങളെ സഹിച്ച് ഞങ്ങൾക്ക് ആതിഥ്യം തരുന്ന ഈ ചുറ്റുപാടുള്ള അയൽ വീടുകൾക്ക്, കോയിപ്പുറം പഞ്ചായത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.